बाद में चली आए और मान लीजिए कोई अर्थ है कि मेरे पिंचक लोग के सिंधे सिंधे कुछ घरों में प्रकाश कर दिए तो अच्छे आए जहाँ इंदर संसारी जीवन वह तो विषय मानो हूँ ना क्योंकि अधिकतर मानव ऐसा मानते हैं तो वह तो अच्छा एक ना अपने विज्ञान शाखी बयोलॉजी प्रशस्तन ऑस्ट्रेलियन शास्त्रज्ञ चार्ल्स വ്യത്യാസം ഒരാൾ നിരീക്ഷണവാദിയാണെങ്കിൽ മറ്റേയാൾ വിശ്വാസിയാണ്. രണ്ടുപേരും എവല്യൂഷണറി ബയോളജിസ്റ്റാണ്, ഡാർവിനിയൻ എവല്യൂഷനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ആളുകളും ചാൾസ് ബർച്ചിനെ നേരിട്ട് കാണുന്നതിന് എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ ചിന്തയെ അവലംബിക്കുന്നത് എനിക്ക് താല്പര്യം തോന്നിയത്. മാത്രവുമല്ല റിച്ചർഡ് ഡോക്കിൻസ് പറയാതെ വിട്ടുകളയുന്ന മലപ്പുറം വിട്ടുകളയുന്ന ചില വശങ്ങളാണ് ചാൾസ് ബർച്ച് എടുത്തു കാണിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ രണ്ട് വശങ്ങളും നമ്മൾ ഒരുമിച്ച് കാണുന്നത് നമ്മുടെ ചിന്തയുടെ സമുദ്രാവസ്ഥയ്ക്ക് നല്ലതായിരിക്കും എന്നുള്ള ഒരു ധാരണയുമുണ്ട്. നമ്മുടെ ചുറ്റുപാട് നോക്കിയിട്ട് എന്താണ് ഇതിന്റെ ഒരു അർത്ഥം എന്ന് ചോദിക്കുന്ന ഒരു ജീവ മാത്രമേ നമ്മുടെ അറിവിൽ ഈ പ്രപഞ്ചത്തിലുള്ളൂ. അത് മനുഷ്യനാണ്. മനുഷ്യന്റെ നിരന്തരമായ അർത്ഥാന്വേഷണത്തിന്റെ ഫലമാണ് മതങ്ങളും സംസ്കാരങ്ങളും ശാസ്ത്രവും സാങ്കേതികവിദ്യയും കലയും സാഹിത്യവുമെല്ലാം. അത് ഈ അർത്ഥത്തെ തേടൽ അർത്ഥ അന്വേഷണം എന്നുള്ളത് വളരെ നിർണായകമായ ഒരു പ്രക്രിയയാണ്. അത് സാധിക്കുന്നത് നമ്മുടെ അറിവിൽ മനുഷ്യനെ മാത്രമേ ഉള്ളൂ. ഇതുവരെ പ്രപഞ്ചത്തിൽ നല്ലൊരു ജീവിയും അതിന്റെ ഒരു അന്വേഷണം നടത്തിയതായി നമുക്ക് അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മനുഷ്യന്റെ അർത്ഥാന്വേഷണത്തിന് അതുല്യമായ ഒരു സ്ഥാനവും നമ്മുടെ ഭാഷയെ പഠിച്ചൊരു പ്രശ്നമുണ്ട്. അർത്ഥം മീനിങ്ങളുടെ അർത്ഥത്തിൽ അർത്ഥം നിഗ്രഹിക്കുന്നതും ധനത്തിനുള്ള അർത്ഥത്തിൽ അർത്ഥം നിഗ്രഹിക്കുന്നതും ഒരേ വാക്ക് തന്നെയാണ്. ചില ആളുകളെ അർത്ഥത്തിലൂടെ അർത്ഥാന്വേഷണം നടത്തുന്നു, ചില ആളുകൾ അർത്ഥരഹിതമായി അല്ലെങ്കിൽ അർത്ഥത്തിനതീതമായി അർത്ഥാന്വേഷണം നടത്തുന്നു എന്നുള്ള ഒരു വ്യത്യാസമാണ്. ഈ റിച്ചർഡ് ഡോക്കിൻസ് ഇതിലേക്ക് കടക്കുന്നില്ല. അദ്ദേഹത്തിന് അത് കടക്കാതെ ധാരാളം അവസരങ്ങൾ ഉണ്ടാകുന്നെങ്കിലും ഒരു പ്രത്യേകമായ ഭൗതിക സരണി സ്വീകരിക്കുന്നത് മൂലം എന്നെ സൂചിപ്പിച്ചതുപോലെ ശാസ്ത്രയുക്തിയുടെ പ്രത്യേകമായ പരിമിതിക്കുള്ളിൽ അദ്ദേഹം സ്വയം ഒതുക്കുന്നത് കൊണ്ട് ഈ അന്വേഷണത്തിലേക്ക് അദ്ദേഹം കടക്കുന്നില്ല. ഈ അർത്ഥാന്വേഷണത്തെ ഒരു ദുർഘാടനം അല്ലെങ്കിൽ ഒരു പ്രയാണം എന്ന് കരുതിയാൽ പോകുന്ന വഴിക്ക് ധാരാളം സത്രങ്ങളുണ്ടാകും. തൽക്കാലത്തേക്ക് കയറി കിടക്കാൻ വിശ്രമിക്കാൻ നമ്മെ സഹായിക്കുന്ന സത്രങ്ങൾ. അപ്പൊ യഥാർത്ഥ അന്വേഷകന് എല്ലാ മതവിശ്വാസങ്ങളും ശാസ്ത്രീയ സിദ്ധാന്തങ്ങളും സാമൂഹിക ക്രമങ്ങളും പ്രത്യേക ശാസ്ത്രങ്ങളെല്ലാം സത്രങ്ങളാണ്. ഈ സത്രങ്ങളെ സ്വന്തം വീടായും നിത്യമായ ഭവനമായും കരുതുന്നതിലാണ് അവിടെയാണ് അവർക്ക് തെറ്റുപറ്റുന്നത്. സത്രമായിട്ട് കരുതിയാൽ മനുഷ്യരാശിക്ക് വളരെയേറെ നന്മകൾ ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചു. ഈ അർത്ഥാന്വേഷണത്തിന്റെ പ്രധാനപ്പെട്ട സ്വഭാവം അതിന്റെ നൈതന്യമാണ്, അതിന്റെ തുടർച്ചയാണ്, ഒരിക്കലും അവസാനിക്കാത്ത തുടർച്ച. ഇങ്ങനെ ഇവിടെ ഇസ്രായേലിലെ ജീവികൾ എന്ന് പറയുന്ന മനുഷ്യ ക്രൈസ്തവ ദാർശനിക പേര് സൂചിപ്പിക്കുന്ന നാലാം നൂറ്റാണ്ടില അദ്ദേഹം മനോഹരമായ ഒരു ചിത്രം നൽകുന്നുണ്ട്. നമ്മളൊരു മല കയറുന്നു എന്ന് വിചാരിക്കുക. உங்களிலேக்கு தயாரிக் கொண்டிருக்கிறீர்கள். ஒருக்கிலும் அவன் விருக்கவில்லை, ஒருக்கிலும் தெரிய போகவில்லை, அவன் ஒருக்கிலும் கொடுமையில் இருக்கவும் இல்லை. நிரந்தரமாய கயக்கம் ஆரோக்கிரம் தெரிய நோக்காக நிற்காத மூலி சத்தாக உள்ள அன்வேஷம். ஈஸ்வர அன்வேஷணத்தை குறித்து அவர்களுக்கு பரையிலும் தார்சனிகமாய தளத்தில் எல்லா தரம் அன்வேஷணங்களை குறித்தும் இது பரையாமல் நல்ல சாஸ்திரத்தின்மாரி சிலர் ഈ രൂപകാരങ്ങളിൽ തന്നെ എഴുതുന്നുണ്ട്. ശാസ്ത്രത്തിന്റെ അന്വേഷണം എങ്ങനെയാണ്, അതിനെന്തെങ്കിലും ആത്യന്തികമായ നിഗമനത്തിൽ അത് നിൽക്കുന്നില്ല, നേരെ മറിച്ച് നിരന്തരമായ പ്രയാണത്തിലാണ്. ആ പ്രയാണത്തിന്റെ പാതയിൽ സ്വപ്നങ്ങൾ ഉണ്ടാവും. ആ സ്വപ്നങ്ങൾ അതിമനോഹരമായ സത്യങ്ങളായിരിക്കാം, നല്ല അനുഭവം നമുക്ക് നൽകിയിട്ടിരിക്കാം, പക്ഷേ ആ സ്വപ്നങ്ങൾ മാത്രമാണ്. ചാൾസ് ബർച്ച് എന്ന ഓസ്ട്രേലിയൻ ദാർശനികനും യൂണിവേഴ്സിറ്റി ബയോളജിസ്റ്റുമായ പണ്ഡിതൻ ഒരു ദാർശനികൻ കൂടിയാണ്. അദ്ദേഹം പറയുന്നത് നമ്മുടെ ലോകത്തിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം വളരെ വ്യക്തമായൊരു വൈവിധ്യമാണ്. മനുഷ്യരായ നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒരു ധാരണയാണ്, നമുക്ക് നമ്മുടെ പുറത്തുള്ള ലോകത്തെ കുറിച്ച് ഒരു ധാരണയാണ്. ഈ രണ്ട് ധാരണകളും തമ്മിൽ ഒരു അടിസ്ഥാനപരമായ വൈവിധ്യം. നമ്മെ കുറിച്ച് നമ്മൾ കരുതുന്നത് നമ്മൾ ബോധമുള്ള യുക്തിയുള്ള സ്വതന്ത്രമായ തീരുമാന ശക്തിയുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളുമുള്ള ഒരു ജീവി, മനുഷ്യന്റെ സ്വയം ഉള്ള ചിന്തയാണ്. അതേസമയം നമ്മൾ ലോകത്തെ കുറിച്ച് പറയുന്നത് മനസ്സില്ല, ലോകത്തിന് ഇച്ഛയില്ല, നിർവികാരമാണ്, അതിന് പ്രത്യേകമായ ഉദ്ദേശ ലക്ഷ്യങ്ങളില്ല, ഇങ്ങനെ ലോകത്തെ നമ്മൾ മാറ്റി നിർത്തും. അപ്പൊ ഇത് തമ്മിലുള്ള ഒരു വൈരുദ്ധ്യവും ആണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും കാരണങ്ങളും. അദ്ദേഹത്തിന്റെ ചിന്തയിൽ അങ്ങനെ നമുക്ക് അദ്ദേഹം വ്യക്തമാക്കാനായിട്ട് ശ്രമിക്കുക. ഇതൊരു ദ്വന്ദ്ഭാവമാണ്. ഇന്നലെ നമ്മൾ പലതരത്തിലുള്ള ദ്വന്ദ്ങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചു. പ്രത്യേകിച്ച് പാശ്ചാത്യ സംസ്കാരത്തിന്റെ അടിസ്ഥാന കാരണങ്ങളും കാരണങ്ങളായി വർത്തിക്കുന്ന ദ്വന്ദ്ഭാവങ്ങൾ, അതിലൊന്ന് ഇതാണ്. നമുക്ക് നമ്മെക്കുറിച്ചുള്ള ധാരണയും ലോകത്തെക്കുറിച്ചുള്ള ധാരണയും തമ്മിൽ യോജിക്കുന്നില്ല. ഒന്ന് സത്യാഗ്രഹവും ആത്മനിഷ്ഠവുമായ ഒരു യാഥാർത്ഥ്യം, മറ്റത് വൃത്തികാരമായ വസ്തുനിഷ്ഠമായ ഒരു യാഥാർത്ഥ്യം. ഇങ്ങനെയാണ് ഒന്നുകൊണ്ട് ഒരു ചെറിയ ഉദാഹരണം ജോസ് ബർച്ച് പറയുന്നു. വളരെ പരിഷ്കൃതമായ ട്രാഫിക് സംവിധാനത്തിലുള്ള ഒരു നഗരം, അവിടെ ട്രാഫിക് ലൈറ്റിൽ ഓട്ടോമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് വാഹനങ്ങൾ നിൽക്കുകയും ചെയ്യുന്നതില്ല. ഈ ഓട്ടോമാറ്റിക് സംവിധാനങ്ങൾക്കാണ് പര്യാപ്രക്ക കുറുകെ കിടക്കാനായിട്ട് പ്രത്യേകം അടയാളപ്പെടുത്തിയിരിക്കുന്നത്. സീപ്പാ കോസുകളിൽ മാത്രം അവർ കടക്കും. അപ്പൊ അതിന് സുഗമമായിട്ട് യാന്ത്രികമായ ട്രാഫിക് ഇങ്ങനെ നടക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു പര്യാപ്രക്കാരൻ ആ സ്ഥാനത്ത് ആ സമയത്ത് റോഡ് മുറിച്ചു കിടക്കുന്നത്. വളരെ വേഗത്തിൽ വന്നൊരു വണ്ടി അയാളെ ഇടിക്കുന്നു. ആ വണ്ടി ഡ്രൈവർ ശക്തിയായി ബ്രേക്കി ഓടുന്നു. പുറമെ അതുപോലെ വേഗത്തിൽ വന്ന വണ്ടികളെല്ലാം ഒന്നിനു പുറകെ ഒന്നായി ഈ വണ്ടിയിൽ ഇടിക്കുന്നു. അപ്പൊ അവിടെ ഒരു അപകടം സംഭവിച്ചു. ഈ അപകടം സംഭവിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്കറിയാം. ഒരു വശത്ത് യാന്ത്രികമായി ഭദ്രതയും എല്ലാം ക്രമമായിട്ട് നടക്കുന്നു, അത് ഈ ലോകത്തിന്റെ യാന്ത്രിക സ്വഭാവത്തെ കാണിക്കുന്നുണ്ട്. മറുവശത്ത് ഒരു വ്യക്തി പെട്ടെന്ന് തീരുമാനമെടുക്കുകയും റോഡ് കുറിച്ചു കിടക്കുകയും അടിസ്ഥാനപരമായിട്ട് മുൻപ് ആരും നിശ്ചയിക്കാതെ നിന്ന് മുൻകൂട്ടി കാണാതെ നിന്ന ഒരു അപകടം സംഭവിക്കുകയും ചെയ്യും. നമ്മുടെ പ്രപഞ്ചത്തിൽ സ്വയൂഥവും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും പിന്നെ ഗാലക്സികളും ഒക്കെ ഒരു പ്രത്യേക ക്രമത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നു, വളരെ സുഖവുമായിട്ട് കാര്യങ്ങൾ പോകുന്നു. പക്ഷെ ഇതിനെ മാറ്റം വരുത്താനായിട്ട് മനുഷ്യനെ സാധിക്കും. ഇപ്പോ ഹൈഡ്രജൻ ആറ്റം ഈ പ്രപഞ്ചത്തിൽ ധാരാളം, പക്ഷെ അതുകൊണ്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. നമ്മുടെ ഈ ഭൂമിയിലും പ്രപഞ്ചത്തിൽ മുഴുവനും ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. പക്ഷേ മനുഷ്യൻ വിചാരിച്ചാൽ கட்டத்தில் கணவரை சமர்ப்பத்தை செய்யுங்க. அத்தியந்த ஆபத்தியாக அதை விஷம் குடிக்கணும். அத நகர அமைச்சர்களோட தீர்மானம். ஆனால் தீர்மானத்தில் விஜயநாயக விஷம் குடிக்காத நேரம் தயாராகி கிடையாது. இன்னும் சுகுமார் ஹைகோர்ட் கூட பறந்தும் யூனிவர்சிட்டி ப்ரொஃபஸர் ஆகியிருந்தில் அதை வந்து விஷம் குடிக்க வேண்டி பதிலீட்டாயிருந்து പക്ഷേ സോക്രട്ടീസ് ചെറുകാര്യത്തിൽ വിഷം കുടിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് പറയാവുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു. വിഷം കുടിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ചർച്ച ചെയ്ത വിഷയത്തെ അദ്ദേഹത്തിന് പറയുന്നു. ആത്മഹത്യ അനുവദനീയമാണോ ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ആത്മാവിന് അനശ്വരതയുണ്ടോ? അദ്ദേഹത്തിന് ചട്ടം ചെയ്യപ്പെട്ട ശിഷ്യന്മാരെ പറഞ്ഞിട്ട് ഇത് ചർച്ച ചെയ്യുകയാണ്. കഴിഞ്ഞ ആദർശ്വരത്തിൽ പോകുന്നതിനേക്ക് അവസരമുണ്ടായി. സാധാരണഗതിയിൽ ആദർശത്തിൽ വിമാനം പറയുമ്പോൾ നമ്മുടെ ആദ്യത്തെ ശ്രദ്ധ പോകുന്നത് ഈ ആദർശ് നഗരത്തിൽ ചുറ്റുപാടുമുള്ള മക്കളിലേക്കാണ്. അവിടെയാണ് ഈ പറയുന്ന അതിമഹത്തായ സംസ്കാരത്തിലായിട്ട് 800 വർഷങ്ങളോടും ജ്വലിച്ചിട്ടുണ്ട്. ഇന്നും പുരുഷന ഭൂമി പോലെ ജോലിക്കുന്ന ഒട്ടക്കുമെന്നാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു ഫോറസ്റ്റ് ട്രിപ്പ് ഈ കഴിഞ്ഞ വേനൽക്കാലത്ത് തട്ടിപ്പോയി. അവരൊക്കെ അകത്തിരുന്ന പ്രൊഫസറിനോട് പറഞ്ഞു അത് വളരെ കത്തിയ വ്യത്യാസം. അത് റിയൽ എസ്റ്റേറ്റ് മാഫിയക്കാർ കത്തിച്ചിട്ടുണ്ടായത്. കാരണം ഇതിന്റെ നിയമം അനുസരിച്ച് ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന ഒരു ഭാഗം എന്തെങ്കിലും അപകടത്തിൽ നശിച്ചു പോയാൽ അത് വീണ്ടും അങ്ങനെ തന്നെ ആരംഭം കഴിഞ്ഞ മനുഷ്യരുടെ വിപ്രം വയ്ക്കുന്നതിനോ മറ്റു കാര്യങ്ങൾക്കോ ഉപയോഗിക്കാവുന്ന നിയമവും ആ നിയമത്തെ മുതലെടുത്തുകൊണ്ട് അവർ തെറ്റിച്ചു കളഞ്ഞതാണ് എന്നത് പറയും. അപ്പോൾ സോക്രട്ടീസ് ഇരുന്ന് ആത്മാവിനെ കുറിച്ചും അനിശ്ചിതമായ കാര്യങ്ങളെ കുറിച്ചും ചർച്ച ചെയ്തെടുത്ത് റിയൽ എസ്റ്റേറ്റ് മാഫിയ എങ്ങനെ സ്ഥലം പിടിക്കരുത് വിപ്രം നിർമ്മിക്കാം എന്ന് നോക്കുകയാണ്. അപ്പൊ ഇവിടെ സോക്രട്ടീസ് ചർച്ച ചെയ്യുന്നത് രണ്ട് തരത്തിലുള്ള കാരണങ്ങളെ കുറിച്ചാണ്. ഒന്ന് മെക്കാനിക്കൽ കോസ്റ്റ് എന്ന് പറയുന്ന യാന്ത്രികമായ കാരണം. മറ്റത് പെർപ്പസീവ് കോസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന സ്വദേശ കാരണം. ആദ്യത്തേത് നമ്മുടെ പരിചയമായ കോസ്റ്റ് ഇഫക്റ്റ് ആണ്, കാര്യ കാരണ ബന്ധത്തിൽ നടക്കുന്നതാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് സ്വദേശ കാരണം. മനുഷ്യൻ അവന്റെ ഇച്ഛ മൂലം അവന്റെ തീരുമാനം മൂലം ധരിച്ചു വന്നിരുന്ന കാര്യങ്ങൾ അപകടത്തിന്റെ കരുതലുകളിൽ അതിൽ ഒരാൾ റോഡ് കൂടെ ചാടിയതുകൊണ്ട് ഉണ്ടായ കാര്യങ്ങൾ. ഈ രണ്ട് കാരണങ്ങളെ കുറിച്ചാണ് സോക്രട്ടീസ് മരണത്തിൽ തൊട്ടുമുണ്ട് ശിഷ്യന്മാരുമായിട്ട് ചർച്ച ചെയ്യുന്നത്. ജാസ്നാച്ച് പറയുന്നത് ഈ ശാസ്ത്രവും മതവും തമ്മിലുള്ള പുലസരന്റെ കേന്ദ്ര വിഷയം ഇത് തന്നെയാണ്. ഈ മെക്കാനിക്കൽ കോഴ്സും അതുപോലെ പെർപ്പസിംഗ് കോഴ്സും സ്വദേശ കാരണവും തമ്മിലുള്ള വൈരുദ്ധ്യം നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിലും ഈ രണ്ടു തരം കാരണങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യമാണ് നമ്മുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും കാരണമെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന്റെ ചിന്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വശം ഈ വൈരുദ്ധ്യത്തെ നമുക്ക് മറികടക്കാൻ സാധിക്കും. പ്രകൃതിയിലും പ്രപഞ്ചത്തിലും പൊതുവായിട്ടുള്ള ഉദ്ദേശഭാവം അതിന്റെ പെർപ്പസ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. പക്ഷെ അതിന് നമ്മൾ ഇപ്പോഴുള്ള പ്രപഞ്ച ധാരണ ലോകവീക്ഷണം നമ്മൾ തിരുത്തണം. ഇപ്പൊ നമുക്കുള്ളത് കൂടുതലും ശാന്ത്രികമായിട്ടുള്ള ഒരു ലോകവീക്ഷണമാണ്. അതിന്റെ സ്ഥാനത്ത് ഈ ലോകമെന്ന് പറയുന്ന പ്രപഞ്ചമെന്ന് പറയുന്നത് ഒരു ജൈവ യാഥാർത്ഥ്യമാണ്, ഒരു ഓർഗാനിക് എന്റിറ്റിയാണ്. അതിന്റെ പാരിസ്ഥിതികമായ ഒരു പാരിസ്ഥിതികം എപ്പോഴും ഉണ്ട്. ഒരു ഇക്കണോമിക്കൽ ഇന്റർ കണക്ഷനാണ് അതിനെ എപ്പോഴും ജ്ഞാപകമായി നിൽക്കുന്നത് എന്നുള്ള ചിന്തയാണ്. ഇത് നമ്മുടെ പുതിയ ശാസ്ത്രത്തിലും ദർശനത്തിലും അതുപോലെ ഈശ്വര വിജ്ഞാനത്തിലും ഒക്കെ ഒരു വിപ്ലവം സൃഷ്ടിക്കുന്ന ഒരു മാറ്റമാണ്, ഒരു വീക്ഷണ വ്യത്യാസമാണ് എന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. മുൻ പ്രഭാഷണങ്ങളിൽ നമ്മുടെ ജെയിംസ് ലാപ്ടോപ്പിന്റെ ഡേറ്റ സിദ്ധാന്തത്തെ കുറിച്ചും അതുപോലെ ഇറ്റോ കപ്പയുടെ വെബ് ഓഫ് ലൈനിനെ കുറിച്ചും ഇവിടെ പറഞ്ഞ സമയത്ത് ഈ ആശയങ്ങൾ വേറൊരു തരത്തിൽ പറയുന്നതാണ്. ഈ ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ ജൈവ ഭാവം ഓർഗാനിക് കാര്യങ്ങൾ. അതുകൊണ്ട് ഇത് പറഞ്ഞാൽ പുതുമേ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ഇത് വേറൊരു ഒരു ആനുകയിൽ നിന്ന് இந்த காரியங்கள். 20th century വളരെ പ്രശസ്തമായിരുന്ന ഒരു തത്വ ദർശനം പ്രോസസ് ഫിലോസഫി എന്ന് നമുക്ക് അറിയാൻ വായിക്കാം. ബെർട്രാൻഡ് റസ്സലിന്റെ ഗുരുവായിരുന്ന ആൽഫ്രഡ് നോർത്ത് വൈറ്റ് കേംബ്രിഡ്ജിലെ മാത്തമാറ്റിക്സിന്റെ പ്രൊഫസറായിരുന്നു. അദ്ദേഹമാണ് ഈ പ്രോസസ് ഫിലോസഫിയുടെ തുടങ്ങിയാറ്. അദ്ദേഹവും ബെർട്രാൻഡ് റസ്സലും ചേർത്ത് എഴുതിയ പുസ്തകം പ്രസിദ്ധമാണ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്സ് ആൻഡ് തിയോറിയെ പറ്റിയുള്ള പുസ്തകം. അദ്ദേഹം 60th century ഓക്സ്ഫോർഡിൽ നിന്ന് വിട്ട് ഇന്ത്യയിലെ ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിൽ ദർശനത്തിന്റെ പ്രൊഫസറായി പോയി. അപ്പം അദ്ദേഹം പറയുന്നത് ഇതുവരെയുള്ള നമ്മുടെ ലോകദർശനം അല്ലെങ്കിൽ ദാർശനിക ഭാഷയിൽ പറഞ്ഞാൽ മെറ്റാഫിസിക്സ് ഒരു സബ്സിസ്റ്റാൻഷ്യസ് മെറ്റാഫിസിക്സ് ആണ് എന്ന് പറഞ്ഞാൽ ദൈവം വിശ്വാസമുള്ളവർക്ക് ദൈവം മനുഷ്യൻ ഗോഡ് വേൾഡ് മാൻ ഇങ്ങനെ മൂന്ന് എൻറ്റിറ്റീസ് ആണ്. ഇത് മൂന്നിലും ദ്രവ്യത്തിന്റെ ഒരു ഒരു സങ്കല്പമുണ്ട്, ദ്രവ്യ സങ്കല്പമുണ്ട്. ദൈവത്തെ വ്യക്തിയായിട്ടാണ് പല ആളുകളുടെ മനസ്സിൽ വരുന്നത്. മനുഷ്യൻ സ്വാഭാവികമായി ദ്രവ്യ വ്യക്തിയാണ്, പ്രപഞ്ചവും ദ്രവ്യ സ്വഭാവമുള്ളതാണ്. അതുകൊണ്ട് അതുകൊണ്ടാണ് അപ്പൊ ഇതാണ് നമ്മുടെ ഇതുവരെയുള്ള വളരെ സ്വാധീനത്തിലെത്തുന്ന മെറ്റാഫിസിക്സിന്റെ ചിന്തയായിരുന്നു. അത് ക്രൈസ്തവ ദർശനത്തിലേക്ക് വന്നു. പാശ്ചാത്യരുടെ ദാർശനിക ചിന്തകളെ മുഴുവൻ സ്വാധീനിച്ചത് ഈ മെറ്റാഫിസിക്സ് ആയിരുന്നു. ഇതിൽ നിന്ന് നമ്മൾ മാറണമെന്നാണ് വൈറ്റ് പറയുന്നത്. ഈ വരുന്ന പരമ്പരയിൽ എപ്പോഴെങ്കിലും ഈ വൈദ്യുതിന്റെ പ്രോസസ് ഫിലോസഫിയെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് വളരെ ചുരുക്കമായിട്ട് മാത്രം സൂചിപ്പിക്കുകയാണ്. ഈ ദൈവം സൃഷ്ടിക്ക് കാരണമാണ് എന്ന് പറയും. അതേസമയം തന്നെ പഴയരീതിയനുസരിച്ച് ദൈവം സൃഷ്ടിയിൽ നിന്ന് വ്യത്യസ്തനാണ്. ഗോഡ് ആൻഡ് ക്രിയേഷൻ എന്ന ഇപ്പോഴും നമ്മൾ പറയുന്നു. ഈശ്വരനും പ്രപഞ്ചവും എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, ദൈവം സൃഷ്ടിക്ക് കാരണമാണെങ്കിലും സ്രോതസ്സാണെങ്കിലും ഈ സൃഷ്ടിക്കുള്ളിൽ തന്നെ ദൈവമുണ്ട്. ഈ സൃഷ്ടിയുടെ ഓരോ നിമിഷവും ഓരോ അനുഭവമാണ്. ലൊക്കേഷൻ എന്ന് പറയുന്ന ഈ അനുഭവത്തിൽ ദൈവം ഇടിഞ്ഞു ചേർന്നിരിക്കുന്നു. ഇതിന് ആവിയെ കുറിച്ചും ഉള്ള ചിന്തയിലും ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഭാരതീയ ഭാഷയിൽ അന്തരീകാമി എന്ന് പറയുന്ന ഒരു സ്വഭാവമാണ് ദൈവത്തിന് ഉള്ളത്. അതുപോലെ ദൈവത്തെ ബാഹ്യമായ ഒരു യാഥാർത്ഥ്യമായിട്ടല്ല കാണുന്നത്. ഈ പ്രപഞ്ചത്തിന് ആന്തരികമായിട്ടുള്ള അന്തരീകാമിയായ ഒരു യാഥാർത്ഥ്യമായിട്ട് കാരണം എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് വരുമ്പോൾ ഈ പ്രപഞ്ചത്തെ ഈ പലതരത്തിലുള്ളതായ വസ്തുക്കളുടെ രൂപത്തിലും കൊണ്ടുവരുന്നതിനുള്ള കാരണങ്ങൾ ഓരോ നിമിഷവും ഓരോ അനുഭവങ്ങളായിട്ടാണ്. നമുക്ക് അനുഭവമുണ്ട്. ഞാൻ ഇവിടെ സംസാരിക്കുമ്പോൾ ഓരോ നിമിഷവും എനിക്കൊരു ഒരു പുതിയ അനുഭവമാണ്. എന്റെ ശരീരത്തിന്റെ ഉള്ളിൽ ആ അനുഭവം ഫിസിക്കലായിട്ട് തന്നെ ഉണ്ടാകുന്നുണ്ട്. എന്റെ മനസ്സിലും അനുഭവ പരമ്പര ഉണ്ടാകുന്നുണ്ട്. ഈ അനുഭവ പരമ്പര എന്ന് പറയുന്നത് ഈ സീരീസ് ഓഫ് എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത് മനുഷ്യ മാത്രമുള്ളതല്ല, അത് സകല ജീവികൾക്കും ഈ അജേന്ദ്രം എന്ന് പറയുന്ന പ്രപഞ്ചത്തിനും ആ അനുഭവ പരമ്പരയുണ്ട്. അതുകൊണ്ട് ആ അനുഭവ പരമ്പര എന്നുള്ള കണക്കിലെടുത്ത് കഴിയുമ്പോൾ ഇവിടെ നിക്ഷേപനമായിട്ട് ഒന്നുമില്ല, ഇവിടെ വസ്തുമയമായിട്ട് ജടീകമായി ഇതരമായിട്ട് ഒന്നും ഇല്ല. ഇതെല്ലാം ഈ ചേതനയുടെ ഒരു ഏക പ്രഭാവത്തിൽ ഇങ്ങനെ മുൻപോട്ട് പോകുന്നു എന്നാണ് വൈദ്യത്തിന്റെ ചിന്ത. അതുകൊണ്ട് ഈ എക്സ്പീരിയൻസ് എന്നുള്ള വാക്ക്, പ്രോസസ് എന്നുള്ള വാക്ക്, ഈവൻസ് സംഭവം എന്നുള്ള വാക്ക് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണ്. ഇതൊന്നും നമ്മൾ സാധാരണ ഈ അചേതനമായ വസ്തുക്കൾക്ക് ഉപയോഗിക്കാറില്ല. മനുഷ്യന്റെ അനുഭവത്തിനാണ് ഈ ജീവൻ എന്നും പ്രോസസ് എന്നും എക്സ്പീരിയൻസ് എന്നും പറയുന്നത്. ആ മനുഷ്യ അനുഭവത്തെ നമ്മുടെ വിശാലമായ അർത്ഥത്തിൽ കാണണം. പ്രപഞ്ചത്തിന്റെ അനുഭവത്തിന്റെ ഉയർന്ന തലത്തിലുള്ള ഒരു അനുഭവമാണ് മനുഷ്യന് ഉണ്ടാകുന്നത് എന്നും അദ്ദേഹം പറയുന്നു. അപ്പം മനുഷ്യൻ എപ്പോഴും ചുറ്റുപാടുകളോട് പ്രതിസ്പന്ദിക്കുന്നയാളാണ്. ഞാൻ ഇവിടെ കൈ കൊടുക്കുമ്പോൾ എന്റെ കയ്യിൽ എടുക്കുന്ന എന്തെങ്കിലും അനുഭവം ആണിയോ എന്ന് പറഞ്ഞാൽ അവരുടെ കൈ പിൻവലിക്കും. അത് വളരെ സ്മൂത്തായിട്ടാണ് ഞാൻ അവിടെ கை குளிக்கும் கை பிடிக்கிறவங்க காரணம் குளிச்சு என்று பிடித்தார் கை மாற்றிக்கிறேன். அப்ப இது நிரந்தரமாக யாரு சுற்றுவாடங்களோட பிரதிஸ்பந்திக்கணும். அப்ப என்ன மனதில் போல ஈ பிரபஞ்சத்திலே ஓரோ மனமும் நிரந்தரம் பிரதிஸ்பந்திக்கணும் என்னுள்ளதும் அதற்கு சிந்தனை. அப்ப ஆ பிரதிஸ்பந்தனத்திலே உதேசம் உண்டோ அது போதபூர்வம் செய்யணும் என்று யோசிச்ச அவனை உத்தரவு பயன் சாதிக்கல. அவர் போதபூர்வம் வயக்கியில் அவற்றே ஒரு உத்தேசம் அவரை உண்டு. ஞான் செய்யுங்கள் ஒரு இடக்காரியங்கள் போதபூர்வமான ஒரு இடக்காரியங்கள் നിർവികാരമായ വസ്തുനിഷ്ഠമായ നമ്മിൽ നിന്ന് ബാഹ്യമായ ഒരു യാഥാർത്ഥ്യം ഇപ്പൊ ഇവിടെ പ്രൈസ്റ്റ് പറയുന്ന അനുസരിച്ച് അങ്ങനെയൊരു യാഥാർത്ഥ്യവും അങ്ങനെയൊരു വേർപാടുമില്ല. നമ്മുടെ എല്ലാവരും തന്നെ മനുഷ്യനും മറ്റേ ജീവികളും ഈ പ്രപഞ്ച ദൈവവും എല്ലാം ഒരു പ്രവാഹത്തിലാണ്, ഒരു അനുഭവത്തിലാണ്, ഒരു അനുഭവത്തിന്റെ പരമ്പരയിലാണ് ഓരോരുത്തരും സവിശേഷമായ അനുഭവങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ ഈ ചാൾസ് ബർച്ച് അദ്ദേഹത്തിന്റെ ഒരു ഇന്റലക്ച്വൽ ഫ്രെയിംവർക്ക് കാര്യങ്ങൾ എടുക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഡാർവിന്റെ തിയറി ഓഫ് എവല്യൂഷനും നാച്ചുറൽ സെലക്ഷനും ഒക്കെ വിശകലനം ചെയ്യുന്നത്. അപ്പൊ വ്യത്യസ്തമായ ഒരു ഒരു കാഴ്ചപ്പാടാണ് അവരെ ലഭിക്കുന്നത്. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് ഇച്ഛയുണ്ട്, ഉദ്ദേശമുണ്ട്, നമുക്ക് ചോയ്സുണ്ട്, തെരഞ്ഞെടുപ്പുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഈ പ്രപഞ്ചത്തിനും പ്രകൃതിക്കും ഒരു തെരഞ്ഞെടുപ്പുണ്ട് എന്ന് പറയുന്നത് ശരിയായിരിക്കും എന്ന് തോന്നുന്നു. ഇന്നലെ ഞാനൊരു പരിചയപ്പെടുത്താനായിട്ട് ശ്രമിച്ചു നാച്ചുറൽ സെലക്ഷൻ എന്നുള്ള ഡാർവിന്റെ പ്രയോഗത്തിന് പ്രകൃതിയുടെ സ്വയംവരം എന്ന് പ്രയോഗിക്കാനായിട്ട് ശ്രമിച്ചു. അതുകൊണ്ടാണ് ലോകത്ത് വ്യക്തമായി കാരണം സ്വയംവരം നടത്തുന്ന രാജകന്യക കണ്ണടക്കുകൊണ്ടല്ല ചെയ്യുന്നത്. അവരുടെ ധാരാളം രാജകുമാരന്മാര് പ്രതീക്ഷയുള്ള വരന്മാർ രാജകാര്യം നോക്കിയിരിപ്പുണ്ട്. പക്ഷെ നല്ല ലോകത്ത് പിടിച്ച് ആളുകൾ തിരിച്ചറിഞ്ഞാണ് പ്രകൃതികളുടെ സ്വയംവരം നാച്ചുറൽ സെലക്ഷൻ ഒരു അന്ധമായ വെറും യാദൃശികമായ ഒരു സംഭവം പറഞ്ഞു. അതിന്റെ അകത്ത് ഒരു തെരഞ്ഞെടുപ്പാണ്, അതിന്റെ അകത്ത് ഒരു അന്വേഷണം, അതിന്റെ അകത്ത് സ്വതന്ത്രമായ ഇച്ഛയുണ്ട്. കാണാൻ ഇമേജ് ഉപയോഗിച്ച് വിശ്വാസിയായ ചാൾസ് ബർച്ച് അതിനെ അംഗീകരിക്കുന്നത്, അതായത് നാച്ചുറൽ സെലക്ഷൻ നമ്മുടെ വെള്ളികളായ കാര്യമില്ല, സ്വാതന്ത്ര്യവും ഇച്ഛയും ഉണ്ടെന്നുള്ളത്. അപ്പൊ ഇതിന് ചോദ്യമായിട്ട് അവശേഷിക്കുന്നത് ഈ നിഷേധകരമായ ജീവികൾക്കും നമ്മുടെ ഈ പ്രപഞ്ചത്തിനും അതിൻ്റെതായ ഉദ്ദേശവും അതിൻ്റെതായ ഇച്ഛാശേഷിയും ഉണ്ടോ എന്നുള്ളതാണ്. അതിന് ഉത്തരം കൊടുക്കാനായിട്ട് പല കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഒന്നാമത്തെ ഒരു സംഗതി ഈ ജീവികളുടെ ജീവിത ത്വര അല്ലെങ്കിൽ ജീവിക്കാനുള്ള അതീയമായ ആഗ്രഹം. നമ്മൾ മീനിനെ പിടിച്ച് തയ്ക്കിട്ടാൽ സംഭവത്തിൽ നിലനിർത്തു പറയും മീൻ വ്യക്തിയാക്കി പഠിക്കും. അങ്ങനെ പഠിക്കുമ്പോൾ വെള്ളത്തിൽ തിരിച്ച് വീഴാനായിട്ട് ഒരു സാധ്യത ഉണ്ട് എന്ന് അതിന് പുറത്തുനിന്ന് പറഞ്ഞുകൂടായിരിക്കും. പക്ഷേ അതാണ് അതിന്റെ സാധ്യത. പഠിച്ചു കഴിയുമ്പോൾ വെള്ളത്തിൽ വീണാൽ അവർ ജീവൻ കിട്ടും എന്നുള്ളത്. അപ്പൊ അത് ജീവന്റെ ത്വരയാണ്, ജീവന്റെ ബെസ്റ്റാണ്. ശാസ്ത്രജ്ഞ പറയുന്നത് നമ്മുടെ വളർത്തു മൃഗങ്ങൾ കത്തി കുഞ്ഞ രണ്ടുകാര്യങ്ങൾ ഇതിലൊക്കെ അതിന്റെ ഉദയവരെ കാണുന്നത് യന്ത്രങ്ങളായിട്ടല്ല, നമ്മളത് ഇൻപുഷനും ചെയ്യുന്നു. നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ വളർത്തുന്നത്. നമ്മൾ ചെയ്യപ്പെടുന്ന പല കാര്യങ്ങൾ നമ്മൾ ചെയ്യിക്കുന്നുണ്ടെങ്കിലും അത്യന്തികമായി നമ്മളെ കാണുന്ന ഉപകരണങ്ങളായിട്ടില്ല. നമ്മുടെ വീട്ടിലെ തടികൊണ്ടോ ലോകങ്ങളോ ഉപകരണം പോലെ അല്ല നമ്മുടെ പശുവിനെയും കാളയെയും പട്ടിയെയും ഒക്കെ ഞാൻ കാണുന്നത്. അവയ്ക്ക് ദുഃഖമുണ്ടായാൽ അതിന്റെ ഉടയവർക്ക് ദുഃഖമുണ്ടാകും, സന്തോഷമുണ്ടായാൽ സന്തോഷമുണ്ടാകും. അവർ നമ്മൾ ചെയ്യുന്നത് തീറ്റ കൊടുത്തും കുളിപ്പിച്ചും കഴിപ്പിച്ചും ഒക്കെ അവയ്ക്ക് സന്തോഷവും ആരോഗ്യവും നിലനിർത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ കണ്ണാകൻ ചക്രിയായുടെ ഒരു വചനം കണ്ടു. അടുത്ത ജന്മത്തിൽ എന്തായി തീരരുത് എന്നാണ്
സ്റ്റെംസ് പുറത്തേക്ക് പറഞ്ഞ് മുമ്പോട്ട് പോയി അവിടെയാണ് അതിനെ ധാർമ്മികമായ നിയന്ത്രണം
പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ മനുഷ്യന്റെ, അതായത് ഹോമോ സാപിയൻസിന്റെ പൂർവികനായ മനുഷ്യനാണ് നിയാൻഡർതാൽ മനുഷ്യൻ. അതായത് 35,000 വർഷം മുതൽ 100,000 വരെ വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന മനുഷ്യനാണ്. ആ മനുഷ്യൻ രണ്ടുകാലം തലക്കത്തെ ആളായിരുന്നു. സാമാന്യം വലിപ്പമുള്ള തലച്ചവർ ഉണ്ടായിരുന്നു. ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഏറ്റവും പ്രധാനമായിട്ടുള്ളവർ മരിച്ചവരെ ശവ സംസ്കാരം ചെയ്യുമായിരുന്നു. അപ്പൊ ഈ മരിച്ചവരെ സംസ്കാരം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. മരിച്ചവരെ സംസ്കാരം ചെയ്യണമെങ്കിൽ മരണത്തെ കുറിച്ചുള്ള ബോധം ഉണ്ടാകും. അതുകൊണ്ട് മാത്രമല്ല മരണത്തിന് ശേഷമുള്ള ഒരു അവസ്ഥയെ കുറിച്ചും ഒരു ബോധമുണ്ട്. അതുകൊണ്ട് ആ മരിച്ചവരെ ആചാരമോ ഉപചാരപൂർവ്വം സംസ്കാരം ചെയ്യും. നമ്മുടെ അടുത്ത് കേരളത്തിൽ ജീവിയും അവരുടെ മരിച്ചവരെ അവരെ ആചാരപൂർവ്വം സംസ്കരിക്കാറില്ല. ചിലപ്പോൾ ആർക്കൊരു ഒരു ദുഃഖവും വിലാപവും ഒക്കെ പ്രകടിപ്പിച്ച് കാർഗിപ്പിച്ച് ഇങ്ങനെ കഴിയുന്നത് പോലെ അല്പം നിറോ പ്രകടിച്ചിട്ട് തിരികെ അവർക്ക് പോകും. പക്ഷെ സംസ്കരിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നില്ല. എന്നാൽ ഈ നിയാൻഡർതാൽമാൻ അങ്ങനെ മനുഷ്യനെ അവരുടെ പൂർവികരെ മരിച്ചവരെ സംസ്കരിച്ചു. ആ സംസ്കാരത്തിന്റെ അർത്ഥം മരണത്തെ പറ്റി ചിന്തിക്കുന്നതിന് അവരെ ആരംഭിക്കും. ഇതാണ് മനുഷ്യന്റെ സവിശേഷമായ ബോധത്തിന്റെ ആദ്യ പടി എന്ന് പറയുന്നത്. വളരെ വളരെ ദാർശനികമായ ഉൾക്കാഴ്ചയുള്ള ഒരു ഒരു നിർദ്ദേശമായിട്ട് തോന്നുന്നു. കാരണം നമ്മുടെ പല ദാർശനിക വിദ്യകളിലേക്കും പോകുമ്പോൾ ഈ മരണത്തെ കുറിച്ചുള്ള ചിന്ത വളരെ അടിസ്ഥാനപരമായിട്ട് വരുന്നുണ്ട്. നാലാമത്തെ ഒന്ന് ഈ ഐൻസ്റ്റീൻ ചോദിച്ച ഒരു ചോദ്യമാണ്. അദ്ദേഹം ചോദിച്ചു, ദൈവം കൂന്ന് കഴിക്കുമോ? പോകുന്നെങ്കിൽ നമ്മുടെ ഈ പള്ളിപ്പെരുന്നാളുകളിലും ഉത്സവ പറഞ്ഞിട്ടും കറക്റ്റ് കുത്തുന്ന ഒരു സാധനം യന്ത്രമുണ്ട്, കറക്റ്റ് കുത്തുന്ന എല്ലാവരെല്ലാം കഴിക്കുന്നു. അപ്പൊ ദൈവം കറങ്ങി കുത്തുമോ? ദൈവം കറങ്ങി കുത്തിയതാണോ ഈ പ്രപഞ്ചം? ഒരു ലക്കി നമ്പർ ഉണ്ടാ രണ്ട് പരിഹാരം സമ്മാനം കിട്ടും, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് കൊടുത്തിട്ട് നഷ്ടം വരും. അതായത് ഉയർന്ന രൂപമാണ് ഈ വലിയ കാശിനോടിലൊക്കെ ആളുകൾ കളിക്കുന്നത്. അപ്പം
സാധ്യമാകുന്നു. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിന്റെ അർത്ഥം ഇപ്പോ
ഗണനീയമായ ചൂടും ചൂടും തണുപ്പും മറ്റെല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ഇതൊരു ശരീര മാറ്റം വന്ന് ഇവിടെ ജീവൻ സാധ്യമല്ല. ഇപ്പം സൂര്യന്റെ ഉള്ളിൽ നടക്കുന്ന ന്യൂക്ലിയർ പ്രക്രിയ അത് കുറെ കൂടി വേഗത്തിലാണ് നടക്കുന്നതെന്ന് വിചാരിക്കുക. കുറെ കൂടി വേഗത്തിൽ നടക്കുകയാണെങ്കിൽ അത് കഠിനമായ ചൂട് കൊണ്ട് ഭൂമിയിൽ താമസിക്കാൻ കഴിയാതെ അത് കുറെ കൂടി സ്ലോ ആയിട്ട് നടക്കുമെന്ന് വിചാരിക്കുക. ഇവിടെ ചൂട് വരികയില്ല, ഇവിടെ തണുപ്പ് കുറഞ്ഞിരിക്കും. അപ്പൊ ഇപ്പൊ സൂര്യൻ നമുക്ക് നൽകുന്നതായ ആ പ്രത്യേക അളവിലുള്ള ചൂട് ഇവിടെ ജീവനെ പരിപോഷിപ്പിക്കുന്ന നിലനിർത്തുന്ന ഒന്ന്. അതിനർത്ഥം ഈ ജീവനെ നിലനിർത്താൻ വേണ്ടിയാണോ സൂര്യന് അങ്ങനെയുള്ള പ്രത്യേകമായ ഒരു ടെമ്പറേച്ചർ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ചോദ്യമാണ്. അല്ലെങ്കിൽ വെള്ളം വെള്ളം ചന്ദ്രനിൽ വെള്ളം കണ്ടെന്ന് പറയുന്നത് വലിയ വിപ്ലവകരമായ കണ്ടെന്നൊക്കെ പറയുന്നത് ഇപ്പൊ തന്നെ പല ആളുകളും ഒത്തിരി പേരും ഭൂമിക്ക് പുറത്ത് ജീവികളുണ്ടെന്ന് പറഞ്ഞു. അവരെ പെട്ടിയാണ് ഇടത്തെ ആളുകൾ പറയാം അവിടെ ഇപ്പം ജീവികളുണ്ടെന്ന് അവരെ പറഞ്ഞുകൊള്ളും. പക്ഷെ നമുക്കറിയാം വെള്ളം ഐസായി പിടിച്ചത് കൊണ്ട് ജീവൻ ഉണ്ടാകുകയില്ല, വെള്ളം ഗ്യാസായി പിടിച്ചത് കൊണ്ടും ജീവൻ ഉണ്ടാകുകയില്ല. വെള്ളം ദ്രവരൂപത്തിൽ കിട്ടുന്നു, ലിക്വിഡ് ഫോമിൽ കിട്ടിയെങ്കിൽ മാത്രമേ ജീവൻ ഉണ്ടാകൂ. ഇപ്പം നമ്മുടെ മാതൃഭേദം നമ്മൾ പറഞ്ഞതനുസരിച്ച് മാതൃഭാരം പറഞ്ഞതനുസരിച്ച് ചന്ദ്രനിലെ വെള്ളം ഐസായിട്ടാണ്. അപ്പൊ ഈ വെള്ളം ഫ്രീസിംഗ് പോയിന്റിലേക്ക് വരുമ്പോൾ അത് ഡെൻസിറ്റി കൂടും എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഐസ് പൊങ്ങിക്കിടക്കും. അപ്പം പലപ്പോഴും രാജ്യങ്ങളിലൊക്കെ അതിന്റെ ഡെൻസിറ്റി കൂടുകയും ഐസ് അതിന്റെ വെള്ളം ചലാനത്തിന്റെയും കാര്യത്തിന്റെയും ഒക്കെ മുകളിൽ പാത്രം കിടക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് വീതികൾ നിലനിൽക്കുന്നത്. അടിമുതല് ഗട്ടിയായിട്ട് വരികയാണെങ്കിൽ ഒരു ബിന്ദു കഴിയുമ്പോഴത്തേക്ക് ആ ജലാശയത്തിലെ സകല ജീവജാലങ്ങളും നശിച്ചു പോകും. ഇതിപ്പോ ഒരു ക്യാമ്പായിട്ട് മുകളിൽ മാത്രമേ ഐസ് കിടക്കുകയുള്ളൂ. കാരണം വെള്ളത്തിന്റെ സ്വഭാവം പറഞ്ഞിരിക്കും. അപ്പൊ ജീവികളെ നിലനിർത്താൻ വേണ്ടിയാണോ വെള്ളത്തിന് അങ്ങനെയുള്ള സ്വഭാവം കൊടുക്കുന്നത് എന്ന് നമുക്ക് ന്യായമായി ചോദിക്കാം. ചുരുക്കം പറഞ്ഞാൽ ആത്മോട്ടിക് പ്രിൻസിപ്പിളിന്റെ രണ്ട് രൂപങ്ങളുണ്ട്. അതിന്റെ ഡീപ് ആത്മോട്ടിക് പ്രിൻസിപ്പിളായി പറയുന്നത് ഈ ഫൈൻ ട്യൂണിംഗ് ഓഫ് ദ യൂണിവേഴ്സ് ഇസ് ഡൺ ഇൻ ഓർഡർ ടു ഹെൽപ് ലൈഫ് പ്രൊഡ്യൂസ് ഈ പ്രപഞ്ചത്തിന്റെ പൈത്തുണി എന്ന് പറയുന്നത് സൂര്യനും മറ്റെല്ലാത്തിനും പ്രത്യേകമായ അളവിലുള്ള ചൂടും തണുപ്പും ഒക്കെ നൽകുകയാണ്. അപ്പൊ ഇത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ടും ഉത്തരമൊന്നും ബന്ധപ്പെടുത്തിട്ടില്ല. താങ്കളുടെ പാർട്ടി അനുസരിച്ച് ഇത് പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്ന മനുഷ്യന് വേണ്ടിയാണ് എന്ന് പറയും. സൃഷ്ടിവാദി എന്ന് പറയും ഉൽപ്പത്തി പ്രസവത്തിലെ കഥയെടുത്തത് ഇതെല്ലാം മനുഷ്യന് വേണ്ടിയാണ് എന്ന് പറയും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിചയത്തിൽ മാത്രമേ നമ്മൾ ആദ്യം ഉന്നയിച്ച ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാവും എന്നാണ് ചാൾസ് ബർച്ച് പറയുന്നത്. ഇനിയും മറ്റു ചില കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുന്നതിലൂടെ ഒന്ന് ഞാൻ എടുത്ത് പറയുകയാണ്. നമ്മുടെ ആധുനിക ലോകത്തിൽ കൊണ്ടിരിക്കുന്ന എട്ട് തെറ്റുകളെ കുറിച്ച് പ്രമാദങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നു. ഇത് നമുക്ക് പുസ്തകമല്ല, പ്രാവശ്യത്തെക്കുറിച്ച് പല തരത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഉദാഹരണമായിട്ട് യാന്ത്രിക മാതൃകയിൽ ലോകത്തെ കാണുന്നു, അതൊരു പ്രമാദമാണ് ആധുനിക ലോകത്തിന്. അല്ലെങ്കിൽ മനുഷ്യരമായ സകലത്തെയും അനുഭവങ്ങളില്ലാത്ത വികാരങ്ങളില്ലാത്ത ഒരു ജഡവസ്തുവായിട്ട് നമ്മൾ കാണുന്നത് തെറ്റാണ്. ധാർമ്മികം എന്ന് പറയുന്നത് മനുഷ്യ കേന്ദ്രീകൃതമായ ഒന്നാണ്, അല്ലാതെ ജീവികളെ കൂടി ഉൾക്കൊള്ളുന്ന ഒന്നല്ല എന്നുള്ളതും തെറ്റാണ്. ഇങ്ങനെ അഞ്ചഞ്ച് കാര്യങ്ങൾ പൊതുവെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിടുകയാണ്. ഒരു ദാർശനിക എന്നുള്ള നിലയ്ക്ക് അവിടെ നമ്മുടെ ഊന്നലവിടെയാണ് ഒരു ദാർശനിക എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അഞ്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ ഭാവി ലോക വീക്ഷണത്തിനെ സഹായകമാകുന്ന മാർഗദർശകമാകാവുന്ന അഞ്ച് കാര്യങ്ങൾ. അദ്ദേഹം വലിയ പുതുമയുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഒന്നാമത്തേത് നേച്ചർ ഈസ് ഓർഗാനിക് ആൻഡ് ഇക്കോളജിക്കൽ എന്നുള്ളത് നമ്മൾ നമുക്ക് ഓർമ്മപ്പെടാം. ഈ പ്രകൃതിക്ക് ജൈവ സ്വഭാവമാണ്, അതിൽ പാരിസ്ഥിതികമായ പരസ്പര്യം പരസ്പര ബന്ധം ഉണ്ട്. യാന്ത്രികതയ്ക്ക് അതീതമായിട്ടുള്ള ജൈവ ബന്ധമാണ് നമ്മുടെ ഈ ലോകത്തിനുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഞാൻ ചില ബയോളജി ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു വശത്ത് ഒരു മനുഷ്യന്റെ പടം കൊടുക്കുന്നു, മറുവശത്ത് ഒരു താറിന്റെ ചിത്രം കൊടുക്കുന്നു. ഇന്നത്തെ
കാരത്തിൽ നിന്ന് ഒരു ഫലം പോകുന്നത് കാരത്തെ ഫ്യൂവൽ ടാങ്കിലേക്കാണ്. മനുഷ്യന്റെ കൈകാലുകളിൽ നിന്ന് ഫലം പോകുന്നത് കാരത്തെ നാല് വീടുകളിലേക്കാണ്. ഇത് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് മനുഷ്യ ശരീരത്തിന്റെ കലാലുകൾ പഠിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു യന്ത്രമാണ്. പക്ഷെ വളരെ 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 ഗൗരവമായ ദോഷഫലങ്ങൾ ഉണ്ടാകാമെന്നുള്ളതാണ് കാറിന്റെ സാദൃശ്യങ്ങളാണ് മനുഷ്യൻ എന്നുള്ളതാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഇത് വാസ്തവത്തിലുള്ള അപ്പം ഇതാണ് യന്ത്രമാതൃ നമ്മുടെ മനസ്സിലും വിദ്യാഭ്യാസത്തിനും മനുഷ്യരുടെ ശ്രമങ്ങളിലെല്ലാം ഈ യാന്ത്രിക മാതൃകയാണ് കരുതുന്നത്. പതിനൊരു വാർത്തകം എന്നത് പറയുന്നത് രണ്ടാമത്തേത് വി ഷുഡ് ഇന്റർപ്രറ്റ് ദ ലോ ഇൻ ടേംസ് ഓഫ് ദ ഹയർ എന്ന് പറയുന്നു. അതായത് സങ്കീർണമായ അതിലളിതമായിട്ട് വിശദീകരിക്കാൻ ആണ് നമ്മുടെ സാധാരണയുള്ള ശ്രമം. അതായത് ചിത്രം കണ്ടാൽ കണ്ടായിട്ടാണെങ്കിൽ അതിന്റെ പെട്ടെന്ന് അതിന്റെ പാഠമൊക്കെ അയച്ചെടുത്തു എല്ലാവരും കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അയക്ക് വളരെ എളുപ്പമാണ്. ഇതാണ് നമ്മളാണെങ്കിലും പ്രത്യേകം പഠിക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നു. അതിന്റെ ആദ്യ സ്ഥലപ്പാഠം പ്രത്യേകം പ്രത്യേകം പഠിക്കും. എന്നിട്ട് എങ്ങനെ കൂട്ടിച്ചേർക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് സങ്കീർണമായ ഒരു സംവിധാനത്തെ അതിന്റെ ഘടകങ്ങളായിട്ട് തിരിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇത്രയൊക്കെ വിശീത സമയം നമ്മൾ കണ്ടു. അത് അറിവുള്ള രാജാവിന്റെ അയച്ചിട്ട് വീട്ടിലായിപ്പോ എത്ര കുറവാണോ എന്ന് നമ്മൾ ചോദിക്കും. ഇംഗ്ലീഷിൽ പറയാറുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പൊ അതിനെ വിശദീകരിക്കാൻ ഇല്ലാത്ത ഇതല്ല നമ്മുടെ നഗരത്തിലല്ല ഇതായിരിക്കില്ലെന്ന് അദ്ദേഹം തിരിച്ചറിയണം. ലോവർ ഇൻ ടേംസ് ഓഫ് ദി ഹയർ. അതായത് എന്റെ ശരീരത്തിലെ ഓരോ കോശവും ഓരോ പരിമാണവും ഞാനാകുന്ന മനുഷ്യന്റെ മനുഷ്യത്വത്തിന്റെ ഏറ്റവും ഉദാത്തമായ മേഖലകളിലേക്ക് പ്രവേശിക്കാൻ തക്കവിധം ഒരുങ്ങി സംഘടിക്കണം. എങ്കിൽ മാത്രമേ മനുഷ്യത്വത്തിലാണ് ഈ കോശങ്ങൾ മനുഷ്യത്വത്തിലേക്കുള്ള ആ ലക്ഷ്യത്തിന്റെ മുഖം തിരിക്കണം. എന്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങളും തിരിച്ച് ഞാനുള്ള മനുഷ്യന്റെ ശരീരത്തിലെ ഓരോ കോശവും മാറ്റി മാറ്റി വെച്ചിട്ട് ജീൻ സ്വീകരിച്ച അനുസരിച്ച് ഇത്രയും ജീനുകളുണ്ട് ഇത്രയും ബ്രെയിൻ സെൽസ് ഉണ്ട് എന്ന് പറഞ്ഞ് കണ്ടെത്തിയല്ല തിരിച്ച് ഓരോ ബ്രെയിൻസിനെയും എത്രമാത്രം എന്റെ മനുഷ്യത്വത്തിലേക്ക് വരാനായിട്ട് സഹായിക്കാൻ സാധിക്കും എന്നുള്ള ചോദ്യമാണ് ചോദിക്കേണ്ടത്. ഇപ്പൊ മനുഷ്യന്റെ ക്ഷേമം ത്യാഗം സന്തോഷം ഇതൊക്കെ നമ്മുടെ വി എസ് രാമചന്ദ്രന്റെ ചിന്തകളെ ഇവിടെ പഠിച്ചപ്പോഴേ അത് പറഞ്ഞ നമ്മൾ പറയുന്നതായ ഈശ്വര വിശ്വാസം ന്യൂറോബിയോളജി എന്നാണ് അവർ പറയുന്നത്. ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യന്റെ തലച്ചോറിനെ പിന്നെ ന്യൂറോൺ കോശങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളോ ബന്ധമില്ലായ്മയോ ഒക്കെയാണ് വിശ്വാസമായിട്ടും സ്നേഹമായിട്ടും ഒക്കെ കഴിഞ്ഞത്. ഇതാണ് തെറ്റായ ഒരു രീതി ശാസ്ത്രം. ഇത് സങ്കീർണമായതിനെ നമ്മൾ കടകളിലൊക്കെ വിശദീകരിച്ച് ഇല്ലാതാക്കുകയാണ്. അത് തിരിച്ചും ആണ് നമ്മൾ ചെയ്യേണ്ടത് അദ്ദേഹം പറയുന്നത്. മൂന്നാമതായിട്ട് ഈ ലോകത്തെ അതിന്റെ സമഗ്രതയിൽ അതിന്റെ ഏകതയിൽ വേണം നമ്മൾ വ്യാഖ്യാനിക്കാൻ. അതിന്റെ ദ്വൈത ഭാവത്തിലായിരിക്കരുത് എന്ന് ഇത് ഇന്ത്യയിൽ നമുക്ക് പറയാൻ വെച്ച് പ്രയാസമില്ല. നമുക്ക് അതുവേണ്ടി നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മുടെ എല്ലാ വൈവിധ്യങ്ങളെയും മാറ്റുകളെല്ലാം അതുവേണ്ടി ചിന്ത നമുക്ക് നല്ല പരിചയമുണ്ട്. പക്ഷെ ആശാന്തി അറിഞ്ഞുകൊണ്ട് പറയുന്ന പോലെ ഈ ഇപ്പോഴത്തെ ആധുനിക പാശ്ചാത്യ ചിന്തയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞ വൈദ്യം അല്ലെങ്കിൽ ദ്വന്ദ്ങ്ങളെ സൃഷ്ടിക്കുക. ഇങ്ങനെ പറഞ്ഞത് ഫിലോസഫിയും ജിയോളജിയും തമ്മിലുള്ള വ്യത്യാസം, നേച്ചറും ഗ്രേസും തമ്മിലുള്ള വ്യത്യാസം, റീസണും റിലേഷനും തമ്മിലുള്ള വ്യത്യാസം, വൈദ്യം, ഈ വൈദ്യങ്ങളിലാണ് പാചക സംസ്കാരം നിർത്തുന്നത്. അപ്പൊ അതിനൊരു വെച്ചിട്ട് ഈ ഏകത അല്ലെങ്കിൽ അതിന്റെ സമഗ്രത കണക്കിലെടുത്തുകൊണ്ട് അതിനെ വ്യാഖ്യാനിക്കുന്നതാണ്. അപ്പൊ കാന്തം നമുക്കറിയാം കാന്തത്തിൽ രണ്ട് ദീർഘ രൂപങ്ങളാണ്. നോർത്ത് പോളും സൗത്ത് പോളും കാന്തത്തിനുണ്ട് എങ്കിലും അത് കാന്തമാകുന്നത് ആ രണ്ട് വൈരുദ്ധ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ട് കാന്തമാവുകയില്ല. വൈരുദ്ധ്യമുണ്ട്, പക്ഷെ ആ വൈരുദ്ധ്യം സമഗ്രമായ ആ കാന്ത ശക്തിയായിട്ട് തീരുന്നു. അതിന്റെ പരസ്പര ബന്ധങ്ങളുണ്ട്. നാലാമതായിട്ട് മനുഷ്യ കേന്ദ്രീകൃതമായ ഒരു വീക്ഷണമല്ല ജീവകേന്ദ്രീകൃതമായ വീക്ഷണമാണ് നമുക്ക് വേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു. ഈ ഇവരുടെ പാശ്ചാത്യരുടെ എത്തിക്സ് അവരുടെ ദൈനികതയും അവരുടെ ധർമ്മശാസ്ത്രവും പൂർണ്ണമായും മനുഷ്യ കേന്ദ്രീകൃതം. അത് നമുക്കെല്ലാവർക്കും അറിയാം. ഇക്കോളജി പറയുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ പരിസരം നന്നായിരിക്കണം, കാര്യങ്ങൾ വേണമെന്ന് പറയുന്നതെല്ലാം മനുഷ്യ വേണ്ടി എനിക്ക് തണലിൽ കിട്ടണം, എനിക്ക് ഓക്സിജൻ കിട്ടണം, അതുകൊണ്ടാണ് ഞാൻ വരുന്നത്. പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു. അപ്പം അടിസ്ഥാനപരമായത് എങ്ങനെ കേന്ദ്രീകൃതം, മനുഷ്യ കേന്ദ്രീകൃതമായ ഒരു എക്കണോമിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് നമുക്ക് ഉള്ളത്. ഇപ്പം ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചും ഒക്കെ വലിയ ഉന്നത തലത്തിൽ ചർച്ച നടത്തുന്നതല്ല. എന്തിനാണ് ലോകത്ത് കൗമില്ലാതെ സുഖമായിട്ട് ജീവിക്കണം അതിനു വേണ്ടി? പക്ഷെ ഈ പെട്ടോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്ര ശാസ്ത്രത്തിന് ശാസ്ത്രം മാത്രമല്ല പ്രശ്നശാല കൂടിയാണ്. ഡീപ് ടെക്നോളജി അല്ലെങ്കിൽ ജനകര പരിസ്ഥിതിവാദ ടെക്നോളജി പറഞ്ഞിട്ടില്ല ഒരു ലോകീയ അതിന്റെ പ്രചാരണവർ അവിടെ അദ്ദേഹം പറയുന്നത് ഈ മറ്റേ ചെടികളും മൃഗങ്ങളും ഒക്കെ നമുക്ക് വേണ്ടിയാണെന്നുള്ള ചിന്ത മാറ്റുന്നത്. അവയൊക്കെ അതിൽ തന്നെ ഒരു മൂല്യമുണ്ട്. അതിന്റേതായ മൂല്യവും അതിന്റേതായ യാഥാർത്ഥ്യവും ലക്ഷ്യങ്ങളും അത് മനുഷ്യന്റെ കാര്യം നിർത്തിട്ട് നമ്മളവരെ ചൂഷണം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് പരസ്പരമുള്ള ഒരു സഹവർത്തിത്വവും ബന്ധവുമാണ് ആവശ്യമെന്ന് പറയുന്നത്. അപ്പോ ലോകത്തിന്റെ ഭൂമിയിലെ അനേകം യുഗങ്ങളായിട്ട് കിടക്കുന്ന പെട്രോളിയം മനുഷ്യനുള്ളതാണോ എന്ന് പൂർണ്ണമായി ബോധ്യം മനുഷ്യ പ്രജാതീക്ഷണമുള്ളതാണ് അവരെ വിചാരിക്കുന്നു, പ്രതീക്ഷണമുള്ളതാണ് അവര് വിചാരിക്കുന്നത്. ഒരു വേദത്തിലും പറഞ്ഞിട്ടില്ല മനുഷ്യ വേണ്ടിയാണ് ചെയ്യുന്നത്. പക്ഷെ അത് നമ്മുടെ അടുത്ത് കത്തിക്കുന്നു. അതുപോലെ മനസ്സിലെ തടികളൊക്കെ മനുഷ്യന് വേണ്ടി മാത്രമാണെന്ന് വലിയ ബോധമുണ്ട്. അതുകൊണ്ട് അത്യാവശ്യത്തിന് വെക്കാനായിട്ട് ഒരു മരപ്പെട്ടു മരത്തോട് ക്ഷമ ചോദിക്കണം എന്ന് പറയുന്ന ശ്രോതങ്ങളും മരത്തിൽ വസിക്കുന്ന ജീവികളോടും എല്ലാ ജീവനക്കാരോടും ക്ഷമ ചോദിച്ചിട്ട് എന്റെ അത്യാവശ്യത്തിന് മാത്രം ഞാൻ എന്റെ മുറിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ മരത്തെ വിളിക്കുന്നത് പറയുന്ന വൃക്ഷ ശാസ്ത്രത്തിലെ മനോഹരമായ ശ്രോതമുണ്ട്. അപ്പം മനുഷ്യന് വേണ്ടിയാണ് എന്നുള്ള ആ മനുഷ്യ കേന്ദ്രീകൃതമായ ചിന്ത മാറ്റിയിട്ട് ജീവ കേന്ദ്രീകൃതമായിട്ട് ഉള്ള ഒരു ലോകം ഡെവലപ്പ് ചെയ്യുമെന്ന് പറയുന്നത് അവസാനമായിട്ട് അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള വിഷയമാണ്. ഈ മനുഷ്യന്റെ അറിവ് ക്ഷിപ്രമായിട്ട് ഇരിക്കുന്നു. അനേക ഡിസിപ്ലിൻസ് വിജ്ഞാനീയങ്ങൾ പഠനങ്ങൾ ഡിസിപ്ലിൻസ് വരുന്നതുകൊണ്ട് മനുഷ്യന്റെ വിജ്ഞാനം ചിതറിപ്പോയിരിക്കുന്നത്. ഈ വിജ്ഞാനമെല്ലാം മനുഷ്യന് വേണ്ടി മനുഷ്യനാണ് നടക്കുന്നതല്ല, പക്ഷെ ഈ വിജ്ഞാനത്തിന്റെ ഈ വിസ്ഫോടനത്തിൽ മനുഷ്യന്റെ മുഖം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അതെങ്ങനെ തിരിച്ചെടുക്കാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അവിടെ ഈ പ്രധാന പരമ്പരയുടെയും ഒരു ലക്ഷ്യമായിട്ട് ആചാര്യനെ സൂചിപ്പിച്ചിരിക്കുന്നതാണ് എങ്ങനെ ഈ വിജ്ഞാന വിസ്ഫോടനത്തിൽ മനുഷ്യന്റെ മുഖവും മനുഷ്യന്റെ ആത്മാവും തിരിച്ചെടുക്കാം എന്നുള്ളതാണ്. ഇത്